رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم النبيين ورسول رب العالمين وعلى آله وصحبه أجمعين، أما بعد. تلاوة مجالس رمضان دي ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണ പരിശീലനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഖുർആൻ അതിമനോഹരമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂറത്തുൽ മസദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അതിൻ്റെയും മുമ്പ് സൂറത്തുൽ ഫാത്തിഹ അടക്കം നമ്മൾ ഓതിക്കഴിഞ്ഞു. അതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. പ്രേക്ഷകരൊക്കെ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ഓതാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഓതാനുള്ളത് സൂറത്തുൻ നസ്റാണ്, അല്ലേ തങ്ങളെ? സൂറത്തുൻ നസ്ർ, ഇദാ ജാ നസ്റുല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്ത്. സാധാരണ നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ ഓതാറുള്ള ഒരു സൂറത്ത് കൂടിയാണ്. വളരെ ചെറിയ സൂറത്താണ്. ഒന്ന് പാരായണം ചെയ്യാം.
അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت سيدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العظيم.
الحمد لله ما شاء الله. വളരെ സുന്ദരമായ പാരായണം. ഈ സൂറത്ത് ഓതിയപ്പോൾ എനിക്കൊരു ഹദീസ് ഇങ്ങനെ ഓർമ്മ വരികയാണ്. റഈസുൽ മുഫസ്സിരീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടൊരു സഹാബീൻ സയ്യിദന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണെന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. അതിന് നിദാനമായ ചില കാരണങ്ങളുണ്ട്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഖുർആൻ ആയത്തുകളുടെയൊക്കെ അർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയൊരു സഹാബിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ഹദീസിൽ കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് തങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യം, ഉമർ റളിയല്ലാഹുവിനൊരു ശീലമുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വളരെ ചെറിയ ചെറുപ്പക്കാരനാണ് എന്നിട്ടുകൂടി അദ്ദേഹത്തെ വലിയ ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയും നന്നായി ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. നല്ല പരിഗണന കൊടുത്തിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വളരെ ചെറുപ്പക്കാരനാണ്, കൂട്ടത്തിൽ യുവാവാണ്. എന്നിട്ടും മുതിർന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നന്നായി പരിഗണിച്ചു ഉമർ റളിയല്ലാഹുവിന്. ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു സഹാബിയെ നന്നായി പരിഗണിക്കുകയും എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരമാണല്ലോ. സ്വാഭാവികമായിട്ടും സഹാബിമാരുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമായി. ചർച്ചാ വിഷയമായി എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ തന്നെ തുടങ്ങി. പല ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും മറ്റുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുതിർന്ന സ്വഹാബിമാരെ വിളിക്കുന്ന കൂട്ടത്തിൽ ഈ യുവാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കൂടി വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ ഈ മുതിർന്ന സ്വഹാബിമാർ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള മക്കൾ ഞങ്ങൾക്കുണ്ട്, എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിളിക്കണോ എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി ഇതായിരുന്നു, അദ്ദേഹത്തിൽ നിങ്ങൾ കാണാത്ത പലതും ഉണ്ട് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഈ സൂറത്തിറങ്ങിയതിൻ്റെ പേരിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെയും മറ്റ് മുതിർന്ന സഹാബിമാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി. വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, ഈ സൂറത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ചോദിക്കുന്നത് സദസ്യരായ മുതിർന്ന സഹാബിമാരോടാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന ഈ സൂറത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അത് സ്വാഭാവികമായിട്ടും മുതിർന്ന സഹാബിമാരായ ആളുകളുടെ മറുപടി ഇതായിരുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിനെ ഹംദ് ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും നബിയോട് അള്ളാഹു ആജ്ഞാപിക്കണം. വസ്തഗ്ഫിർഹു, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും പറയണം. ഇന്നഹു കാന തൗവാബ, അള്ളാഹു നന്നായി തൗബ സ്വീകരിക്കുന്നവനാണ്. ഇതാണ് അതിൻ്റെ മാന. ഈ പ്രത്യക്ഷമായ അർത്ഥം ആണ് ആ മുതിർന്ന സ്വഹാബിമാർ അതെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹു തസ്ബീഹ് ചൊല്ലാനും അതുപോലെ ഹംദ് ചൊല്ലാനും ഇസ്തിഗ്ഫാർ ചൊല്ലാനും അടിമകളായ നമ്മളോട് ഉപദേശിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞത് മുതിർന്ന സ്വഹാബിമാരാണ്. സ്വാഭാവികമായും ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഇതെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണോ, അതായത് ഈ മുതിർന്ന സ്വഹാബിമാർ പറഞ്ഞ അഭിപ്രായം തന്നെയാണോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെയല്ല അഭിപ്രായം, എനിക്ക് മറ്റൊരഭിപ്രായമാണ്. അപ്പോൾ എന്താണത്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളുടെ അജലെത്തിയിട്ടുണ്ട്, വഫാത്ത് അടുത്തിട്ടുണ്ട് എന്ന മുന്നറിയിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ മുതിർന്ന സഹാബിമാർ അന്തം വിടുകയാണ്, അവർ അന്താളിക്കുകയാണ്. ഈ ഒരു വചനത്തിൽ എവിടെയും നബി തങ്ങളുടെ അജലെത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്പഷ്ടമായി എവിടെയും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് വിഷയങ്ങൾക്കും അതിനൊരു വളർച്ചയുണ്ട്, ആ വളർച്ച പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തകർന്നു പോവുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരാനും അത് വ്യാപിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും പരിപൂർണമായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി, അതായത് നിങ്ങളുടെ ദൗത്യം പൂർണ്ണമായാൽ എന്നതാണ്. ഇനി മരിക്കാൻ എടുക്കുകയാണ്, അതുകൊണ്ട് അജലെത്തിക്കഴിഞ്ഞു. ഇനി കൂടുതൽ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറും ഹംദും അതുപോലെ തസ്ബീഹും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടണം എന്ന നിർദ്ദേശം അള്ളാഹു നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. അത് മരണത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞു. അത് ഈ സൂറത്ത് ഓതിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നാണ്, റഈസുൽ മുഫസ്സിരീൻ എന്ന് പേര് പറയപ്പെട്ട സഹാബിയാണ് അദ്ദേഹം. ഇങ്ങനെ ഖുർആനിലെ ഒരുപാട് പിന്നെ ആയത്തുകളുടെയും വാക്കുകളുടെയും ഒക്കെ അർത്ഥങ്ങൾ വല്ലാതെ ഗ്രഹിച്ച, നബിതങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. ഏതായിരുന്നാലും ഈ സൂറത്തിനെക്കുറിച്ച് അങ്ങനെ കൂടിയൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടെ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇതിൽ എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്? തജ്വീദുമായി ബന്ധപ്പെട്ട്
ഈ സൂറത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ മദ് മുൻഫസിൽ പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ മദ് മുത്തസിൽ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ സൂറത്തിലുണ്ട്.
മുൻഫസിൽ മദ്ദിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു മദ്ദാണ് മുത്തസിലായ മദ്. അത് പറയാൻ ഇവിടെ അവസരമുണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മദ്ദിനെ അമിതമായ അളവിൽ നീട്ടാൻ രണ്ടാലൊരു കാരണം ഉണ്ടായിരിക്കണമെന്ന്. ഒന്ന്, മദ്ദക്ഷരത്തിൻ്റെ ശേഷം സുക്കൂനുണ്ടാവുക എന്നതോ അതല്ലെങ്കിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ ഉണ്ടാവുക എന്നതോ ആണ്. അതിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള ഹംസ മറ്റൊരു പദത്തിൻ്റെ ആദ്യത്തിൽ, മദ്ദ് ഒരു പദത്തിൻ്റെ അവസാനത്തിൽ, ഇങ്ങനെ വേർപിരിഞ്ഞു വന്നാൽ ഉണ്ടാകുന്ന മദ്ദ് കഴിഞ്ഞ സൂറത്തിൽ, സൂറത്തുൽ മസദിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് തബ്ബത് യദ അബി ലഹബ് അല്ലേ അവിടെ, അതേപോലെ മ അഗ്ന, ഈ രണ്ട് സ്ഥലങ്ങളിലും മുൻഫസിലായ മദ്ദ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ, അത് നമ്മൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതായിരുന്നു, അത് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇതാ ജാ അ, ജാ അ എന്ന പദം ഒന്നാണ്, ഒറ്റ പദമാണ്, വന്നു എന്നർത്ഥം. ഈ പദത്തിൽ തന്നെയാണ് മദ്ദക്ഷരവും വന്നിട്ടുള്ളത്, ഹംസയും വന്നിട്ടുള്ളത്. ഇങ്ങനെ മദ്ദക്ഷരവും ഹംസയും ഒരുമിച്ചു ചേർന്നു വന്ന ഒരു പദം, ആ പദത്തിലുള്ള മദ്ദ് മുത്തസിലായ മദ്ദ്, ഒരുമിച്ച് ചേർന്നത് എന്നർത്ഥം വരുന്ന അതാണ്. അപ്പോൾ മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വരുന്ന മദ്ദൊക്കെ രണ്ട് തരത്തിൽ വരാം, ഒന്നുകിൽ മുൻഫസിലായിരിക്കാം അല്ലെങ്കിൽ മുത്തസിലായിരിക്കാം. രണ്ടിനും വിഭിന്നങ്ങളായ നിയമങ്ങളാണുള്ളത്. മുത്തസിലായ മദ്ദ് മദ്ദ് ചെയ്യൽ നിർബന്ധമാണ്, മുൻഫസിലായ മദ്ദ് മദ്ദ് ചെയ്യൽ ജായിസേ ഉള്ളൂ. അതിൻ്റെ രണ്ട് കോലത്തിലും, അതായത് മദ്ദ് ചെയ്തുകൊണ്ടും മദ്ദ് ചെയ്യാതെയും നമ്മൾ ഇന്നലെ ഓതിക്കളിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മദ്ദിൻ്റെ കാര്യം പറയുമ്പോൾ അത് നിർബന്ധമായി നീട്ടേണ്ടതുണ്ട്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത. അതിൻ്റെ കാരണം, ഖിറാത്തിൻ്റെ വഴിയിൽ കഴിഞ്ഞുപോയ എല്ലാ ഇമാമുകളും മുത്തസിലായ മദ്ദിനെ അസലിയായ മദ്ദിനേക്കാളും നീട്ടി മാത്രമേ ഓതിയിട്ടുള്ളൂ. എന്നിരിക്കെ ഈ മദ്ദ് മദ്ദ് ചെയ്തു എന്നതിൽ ഇജ്മാ ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ഇജ്മാ ഉണ്ടായ ഒരു വിഷയത്തെ കൊണ്ടുവരാതെ ഖിറാത്ത് ഓതാൻ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും അവകാശമില്ല. കാരണം ഖിറാത്തിൻ്റെ വിഷയത്തിൽ എല്ലാ നിലക്കും തികഞ്ഞ പണ്ഡിതന്മാരെല്ലാവരും അവിടെ നീട്ടിയിട്ടേ ഉള്ളൂ എന്ന സ്ഥിതിക്ക് പിന്നെ നമ്മളായിട്ട് നീട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ശരഈയായ വാജിബായി മാറുന്നത്. ഇജ്മാഇനെതിരെ ചെയ്യൽ ഹറാമാണല്ലോ. ഇജ്മാഉണ്ടായ ഒരു വിഷയം, ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വിഷയത്തിൽ സമാന കാലക്കാരായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ അഭിപ്രായമെടുക്കുന്നതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്, ഒരു നിശ്ചിത വിഷയം. അപ്പോൾ മുത്തസിലായ മദ്ദ് എന്ന മദ്ദിനെ അസലിയായ മദ്ദിനേക്കാളും കൂടുതൽ നീട്ടി മാത്രമേ എല്ലാ കാര്യങ്ങളും ഓതിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഒക്കെ അഭിപ്രായം ഒന്നായിരിക്കെ ആ അഭിപ്രായത്തിനെതിരെ ചെയ്യാൻ പിൽക്കാലത്ത് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഖിറാഅത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത നമ്മൾക്ക് ആ അഭിപ്രായത്തിനെതിരെ ചെയ്യാൻ ഒരു അർഹതയും ഇല്ല എന്നതുകൊണ്ടാണ് അത് ഇജ്മാഇനെതിരെ ചെയ്യുക എന്നതുകൊണ്ട് മദ്ദ് മുത്തസിലിനെ മദ്ദ് ചെയ്യാതിരിക്കുന്നത് ഹറാമാണ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഓതുമ്പോൾ നിർബന്ധമായും മുത്തസിലായ മദ്ദ് വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മദ്ദ് നിർബന്ധമായും കൊണ്ടുവരണം. അതാണ് അതിൻ്റെ നിയമം. അത് അൽഹംദുലില്ലാ ഒരു പുതിയ അറിവായിരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം.
ഈ മദ്ദ് മുത്തസിലും മുൻഫസിലും നീട്ടുകയാണെങ്കിൽ എത്ര ഖദർ നീട്ടണം എന്ന ചർച്ച,
അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാമല്ലോ അല്ലേ. അതായത് മുത്തസിലായ മദ്ദ് ഏഴ് ഹറക്കത്തിൻ്റെ ഖദർ വരെ നീട്ടാം, മുൻഫസിലായ മദ്ദിൻ്റെ ഖദറും ഏഴ് ഹറക്കത്തിൻ്റെ ഖദർ വരെ നീട്ടാം എന്നതാണ്. പക്ഷേ മുത്തസിലായ മദ്ദ് ഏഴ് ഹറക്കത്തിൻ്റെ ഖദർ നീട്ടണം എന്ന് പറഞ്ഞുകൂടാ, അസലിയായ മദ്ദിനേക്കാളും നീട്ടണം. അസലിയായ മദ്ദ് എന്ന് പറയുന്നത് ഈ രണ്ട് കാരണങ്ങളും ഇല്ലാത്ത മദ്ദാണ്. അതായത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസയോ സുക്കൂനോ ഒന്നുമില്ലാത്ത സാധാരണ നിലയിലുള്ള മദ്ദ്, ആ മദ്ദ് ഇദാ ജാ എന്നതിൽ ജാ എന്നതിൽ മദ്ദുണ്ട്, ഇദാ എന്നതിലും മദ്ദുണ്ട്. ഇദാ എന്നതിലെ മദ്ദ് അലിഫുകൊണ്ടാണ്, ജാ എന്നതിലും അലിഫുകൊണ്ടാണ്. പക്ഷേ ഇദാ എന്ന വാക്കിലെ മദ്ദക്ഷരമാകുന്ന അലിഫിൻ്റെ ശേഷം ഹംസയില്ല, സുക്കൂനുമില്ല, ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ആ മദ്ദ് അസലിയാണ്. ആ മദ്ദിനെ ഒരിക്കലും എന്ത് ചെയ്തുകൂടാ, ഒരലിഫിൻ്റെ ഖദറിനേക്കാളും നീട്ടി ഓതാൻ പാടില്ല. കാരണം അത് അസലിയായ മദ്ദാണ്. ഫറഈയായ മദ്ദ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നതാണ്. അതായത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഒന്നുകിൽ ഹംസ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സുക്കൂനുണ്ടായിരിക്കണം. ജ എന്ന മദ്ദിൽ വരുന്നത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസയാണ്, അത് ആ പദത്തിൽ തന്നെ വന്നതുമാണ്, എന്നിരിക്കെ അത് വാജിബാണ്. അപ്പോൾ ഇദാ എന്ന മദ്ദിനേക്കാളും ജ എന്നതിനെ നീട്ടിയിരിക്കണം എന്നേ പറയാനൊക്കൂ. അല്ലാതെ ഏഴ് ഹർക്കത്തിൻ്റെ ഖദർ വരെ നീട്ടണം എന്ന് ഒരിക്കലും പറയാൻ വഴിയില്ല. കാരണം അതിൽ വിവിധ ഖാരികൾ വിവിധ അളവിൽ നീട്ടിയവരുണ്ട് മുത്തസിലായ മദ്ദിനെ. മാക്സിമം പോയിട്ടുള്ളത് ഏഴ് ഹർക്കത്തിൻ്റെ ഖദർ, അതിലും കൂടുതൽ നീട്ടൽ ഹറാമാണെന്ന് പറയാം. ഏതായിരുന്നാലും മുൻഫസിലായ മദ്ദിനെയും മുത്തസിലായ മദ്ദിൻ്റെയും മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഏഴ് ഹറക്കത്താണ് രണ്ടിലും, മൂന്നര അലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഒരു വ്യക്തത വന്നു എന്ന് പറയാം അതിൻ്റെ കദർ. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഏഴ് ഹറക്കത്തിൻ്റെ കദർ വരെ നീട്ടൽ നിർബന്ധമില്ല, പക്ഷെ അസലീനേക്കാളും കൂടുതൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു അലിഫ് എന്നത് ഒന്നര അലിഫോ അല്ലെങ്കിൽ രണ്ട് അലിഫോ ഒക്കെ ആയി വർദ്ധിപ്പിച്ചാലും നമ്മുടെ ഈ നിർബന്ധ ബാധ്യത കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ശരി. പിന്നെ
ഇനി നസറുല്ലാഹി വൽ ഫത്ഹ്, അവിടെ നസറ് ഫത്ഹ്
എന്നീ രണ്ട് വാക്കുകളിലും നടുവിൽ വന്ന അക്ഷരത്തിൻ്റെ സുക്കൂനുള്ള ഉച്ചാരണത്തിൽ ഒരു വ്യക്തത ആവശ്യമാണ്. അതായത് നസറുല്ലാഹി നസ് എന്ന് ഉച്ചരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാം.
കൽക്കാലത്ത് കൊടുത്ത് ഉച്ചരിക്കാൻ പാടില്ല,
പാടില്ല. അതന്നെ, അതെ അതെ. ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ്, ഇത് തെറ്റായ ഓത്താണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നസ് എന്ന സാദിനെ കൽക്കലത്ത് കൊടുത്തുകൊണ്ട് ഒരു നസറുല്ലാഹി എന്നതാണ് ശരിയായ ഖിറാത്ത്. അതേപോലെ ഫത്ഹ് എന്ന് പറഞ്ഞുകൂടാ. ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ് എന്നതായിരിക്കും ശരിയായ ഖിറാത്ത്. തായിനെ കൽക്കലത്ത് കൊടുത്ത് ഓതേണ്ടതില്ല എന്നതാണ്.
ഇവിടെ മറ്റൊരു കാര്യം, നമ്മൾ ഫത്ഹ് എന്നതിൽ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കൽക്കലത്തില്ലാത്ത അക്ഷരങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്,
തഉം ഹഉം.
അതെ, അപ്പം അത് നമ്മൾ വാക്കഫ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ
കൈകാര്യം ചെയ്യണം. താങ്കൾ ഒന്നുകൂടി വൃത്തിയായിട്ടൊന്ന് ഓതി കേൾപ്പിച്ചാൽ പ്രേക്ഷകർക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കും ആ ഒരു ആയത്ത്.
بسم الله الرحمن الرحيم إذا جاء نصر الله والفتح
ما شاء الله
والفتح
فتح ഈ ഉച്ചാരണം ശരിയായി കിട്ടുക എന്നത് എല്ലാവരിലും പ്രയാസമായിരിക്കും, സാധാരണക്കാരിൽ പ്രത്യേകിച്ചും.
ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ അറിയാതെ കൽക്കലത്ത്
വന്നു പോകും
വൽഫത്ഹ് എന്ന ആ വാക്കിൽ നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടിലൊരു ഭാഗത്ത് ഈ തായിലോ ഹായിലോ അറിയാതെ കൽക്കലത്ത് വന്നു പോകാൻ സാധ്യത ഉണ്ട്. നമ്മൾ തെറ്റിച്ചു ഓതുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, വൽ ഫത്ഹ് വൽ ഫത്ഹ് എന്നോതാം, അല്ലെങ്കിൽ വൽ ഫത്ഹ് എന്നും ഓതാം, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും കൽക്കലത്താക്കിയും പല ആളുകളും ഓതാറുണ്ട് വൽ ഫത്ഹ് എന്ന് ഓതാറുണ്ട്. എന്തായാലും ഈ അക്ഷരങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ അറിയാതെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്.
നല്ല പരിശീലനം ആ വിഷയത്തിൽ നിർബന്ധമായും വേണമെന്ന് പറയാൻ പറ്റും. പല ആളുകളും ഓതി കേൾക്കാറുണ്ട് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് ഓതാറുണ്ട്. കേൾക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് തെറ്റെണ്ണയാണ് എന്ന് പറയാം. അതായത് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഖിറാഅത്ത് ശരിയായ വിധമായി തീരാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗം ഇന്നലെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നിരന്തരമായി കേൾക്കുക എന്ന് തന്നെ. നമ്മൾ ഓതാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മാതൃകാപരമായ ഓത്ത് കേൾക്കുക, നിരന്തരമായി കേൾക്കുക. കുറേ കേട്ടാണ് അങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമ്മളെ മനസ്സിന് ബോധ്യപ്പെടുള്ളൂ. അല്ലാതെ കുറെ തിയറി പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയാണ് ഓതേണ്ടത് എന്ന് തജ്വീദ് പഠിച്ചു വെച്ചതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ഖിറാഅത്ത് നന്നാവാൻ പോകുന്നില്ല.
നമുക്ക് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു ഉസ്താദിനെ കണ്ടെത്തി ആ ഉസ്താദിൻ്റെ കീഴിൽ നേരിട്ട് കേട്ട് ഉസ്താദിന് ഓതി കൊടുത്ത് പഠിക്കുകയാണ്. പക്ഷേ അത് സാധിക്കാത്ത ആളുകൾ പല ആളുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആധുനിക സൗകര്യങ്ങൾ അതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താവുന്നതാണ്
അല്ലേ? പഴയ കാലങ്ങളിലൊക്കെ മുൻഗാമികളാകുന്ന ആളുകളൊക്കെ ചെയ്തിരുന്നത് ഇതുപോലെ ഉസ്താദുമാരിൽ നിന്ന് മുഴുവനായും ഓതി കൊടുത്തോ അല്ലെങ്കിൽ ഓതി കേട്ടോ ഒക്കെ പരിശീലനം സിദ്ധിച്ച് മാത്രം ഓതുന്ന ഒരു ശീലം അനിവാര്യമായ ഒരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായും ഖിറാഅത്ത് നന്നായ ഒരു ഖിറാഅത്ത് ശരിയായ ഖിറാഅത്ത് കേൾക്കൽ അനിവാര്യമാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം അല്ലേ?
അടുത്ത ആയത്ത് ഒന്നുകൂടി ഓതാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ورأيت الناس يدخلون في دين الله أفواجا.
ഈ ആയത്തിൽ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ورأيت الناس, അവിടെ അന്നാസ് എന്ന വാക്കിൽ, അന്നാസ് എന്ന വാക്കിൽ നൂനിന് ഷദ് ഉണ്ട്. നൂനിന് ഷദ് വരുമ്പോൾ നമ്മൾ പറഞ്ഞ വിഷയമാണ് അവിടെ നമ്മൾ ഉന്നത്ത് കൊടുത്തിട്ടേ
വന്നതാണ്. ഉന്നത്ത് സൂറത്തുൻ നാസിലാണ് നമ്മൾ അത് പറഞ്ഞത്. ഇദ ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസ് ഷദ്ദുള്ള നൂനിൽ ഉന്നത്ത് വുജൂബാണ്, നിർബന്ധമാണ്. അതേപോലെ
ഈ ആയത്തിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ട്, റഅയ്തൻ നാസ യദഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അഫ്വാജ എന്നുള്ള സ്ഥലത്ത് ഉള്ള മദ്ദ് മദ്ദ് അസ്ലിയാണ്. ഈ മദ്ദ് അസ്ലി അവസാനത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തെറ്റിച്ചോതാറുണ്ട്. വല്ലുഹ വല്ലൈലി ഇദാ സജ, അത് അറിയാതെ നീട്ടി, കൂടുതൽ നീട്ടി, ഫറഇയായ മദ്ദാക്കി മാറ്റിയിട്ട് അറിയാതെ നമ്മൾ ഓതാറുണ്ട്.
ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ആയത്ത് അവസാനിക്കുന്നിടത്ത് ഒരല്പം അധികം നീട്ടണം എന്ന് തെറ്റിദ്ധരിച്ച പല ആളുകളുണ്ട്. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഫാത്തിഹയിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ചെയ്യുന്നുണ്ട്. എന്ന പോലെ വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല ഇങ്ങനെയൊക്കെ മദ് ചെയ്യുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും ഒരു പക്ഷേ. പക്ഷേ ശരിക്കു പറഞ്ഞാൽ തനിച്ച ഹറാമാണ്. അസലിയായ മദ്ദിനെ ഒരലിഫിൻ്റെ ഖദറിനേക്കാളും നമ്മൾ നീട്ടി ഓതുന്നത് ഒരിക്കലും കരണീയമല്ല, ഒരിക്കലും യോജിച്ചതല്ല. എന്ന പോലെ തന്നെ ഈ ആയത്തിലും വറഐതന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അവിടെ അഫ്വാജ എന്നത് അഫ്വാജ എന്ന് അമിതമായി നീട്ടുന്നതാണ് തെറ്റ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അഫ്വാജൻ എന്നത് തൻവീനാണ്, തൻവീൻ ഒരു നൂനാണല്ലോ. അഫ്വാജ എന്ന ജ എന്ന പിന്നെ അക്ഷരത്തിൻ്റെ ശേഷം ഒരു നൂനിന് അധികമായി നമ്മൾ ഉച്ചരിക്കലാണ് തൻവീൻ, അഫ്വാജൻ. ആ തൻവീൻ ഫതഹിൻ്റേതാണെങ്കിൽ അത് മദ്ദായി മാറണം എന്നതാണ് നിയമം വഖഫിൻ്റെ അവസരത്തിൽ. അതേ സ്ഥാനത്ത് ദമ്മിൻ്റെയോ അല്ലെങ്കിൽ കസറിൻ്റെയോ തൻവീനാണെങ്കിൽ അത് ഒരിക്കലും ഉച്ചാരണത്തിൽ വരില്ല, പകരം ആ അക്ഷരത്തിന് സുക്കൂനായിരിക്കും എന്നതുമാണ്. ഇപ്പോൾ അബീലഹബിൻ എന്നത് അബീലഹബ് എന്ന് ബാഇന് സുക്കൂൻ ചെയ്ത് പറയുന്നു. അപ്പോൾ കസറിൻ്റെയും ദമ്മിൻ്റെയും തൻവീനുകളുടെ പ്രത്യേകത അത് ഉച്ചാരണത്തിൽ ഒരിക്കലും വരില്ല, പകരം ആ അക്ഷരത്തിന് സുക്കൂനായിരിക്കും എന്നതാണ്. പക്ഷേ തൻവീൻ ഫതഹാകുമ്പോൾ അത് ഒരു മദ്ദായി മാറി വരും. അതുകൊണ്ട് തന്നെ എഴുത്തിലും ഒരു പക്ഷേ അവിടെ അലിഫിനെ എഴുതി ചേർത്തതായും കാണാൻ കഴിയും. അഫ്വാജ എന്നതിൽ ജീവിൻ്റെ ശേഷം ഫതഹിൻ്റെ ഫതഹ തൻവീൻ്റെ ശേഷം ഒരു അലിഫ് അധികമായി എഴുതി കാണാൻ പറ്റും. അപ്പോൾ അത് അസലിയായ മദ് മാത്രമേ ഉള്ളൂ, കാരണം ആ മദ്ദിൻ്റെ ശേഷം പിന്നൊരു സുക്കൂന് വരുന്നില്ല. ആയത്ത് അവസാനിക്കുന്നു എന്നതുകൊണ്ട് ഒരിക്കലും കൂടുതൽ നീട്ടണമെന്ന നിയമം ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയില്ല. പകരം ആയത്ത് അവസാനിക്കുന്നിടത്ത് മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ നീട്ടേണ്ടി വരുന്നത്. റഹീം എന്നതൊക്കെ അതിൽ പെട്ടതാണ്. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഒന്ന് ഷദ്ദുള്ള നൂനിൻ്റെ ഉന്നത്ത്, അതേപോലെ അഫ്വാജ എന്ന സ്ഥലത്തുള്ള മദ്ദ്, അല്ലേ, അസലിയായ മദ് മാത്രമേ ഉള്ളൂ എന്നത്. പിന്നെ അടുത്ത ആയത്തിലേക്ക് വന്നാൽ നമ്മളെ സമയം തീർന്നു തുടങ്ങിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ.
ഈ ആയത്തിൽ വസ്തഗ്ഫിർ എന്നുള്ളടത്ത്
പുതിയ നിയമമാണ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ്. നേരത്തെ തിലാവയുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തീർന്നതും ആയിരിക്കും, പക്ഷേ നമ്മുടെ മജാലിസ് റമദാൻ ക്ലാസ്സുകളിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. വസ്തഗ്ഫിർ, അവിടെ റായിൻ്റെ തറക്കീഖ് എന്ന ഒരു പ്രത്യേക നിയമം. റായിൻ്റെ തറക്കീഖ് എന്ന് പറയുന്നത് കെസ്ര കാരണമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇവിടെ റായിന് കെസറല്ലെങ്കിലും റായിൻ്റെ മുമ്പ് കെസറാണ്. റായിൻ്റെ സുക്കൂനുള്ളത് കൊണ്ട് റായിൻ്റെ മുമ്പത്തെ കെസറ് മതി റായിന് തർക്കീഖ് കൊണ്ടുവരാൻ. അപ്പോൾ വസ്തഗ്ഫിർ എന്നത് വസ്തഗ്ഫിർ എന്ന തർക്കീഖിൻ്റെ ഉച്ചാരണം ആണ് അവിടെ വേണ്ടത്. അവിടെ മറ്റൊന്നുകൂടി പറയാനുള്ളത്, ചേർത്ത് ഒതുമ്പോൾ വസ്തഗ്ഫിർ ഹു എന്ന ഹായിൻ്റെ അവസ്ഥ ചിലർക്കൊക്കെ മാറി വരാറുണ്ട്. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه غنا ചിലരൊക്കെ ഓതാർ വസ്തഗ്ഫിർഹു ഇന്നഹു. ഇന്നഹു എന്ന ഹായിനെ നമ്മൾ നീട്ടുന്നുണ്ട്, അതേപോലെ അല്ല വസ്തഗ്ഫിർഹു എന്ന ഹായ്. ഇന്നഹു എന്ന ഹായിനെ നീട്ടുന്നത് അതിൻ്റെ മുമ്പും ശേഷവും ഹരക്കത്തുള്ളത് കൊണ്ടാണ്. വസ്തഗ്ഫിർഹു എന്നതിൽ റായിന് സുക്കൂനാണ്, പിന്നെയാണ് ഹാ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരിക്കലും നീട്ടേണ്ടതില്ല. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അവിടെ നിങ്ങളെ വഖ്ഫ് ചെയ്താണ് പോതിയത്, പക്ഷേ സാധാരണക്കാർ ഒരു പക്ഷേ ചേർത്ത് ഓതുന്നവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ ഹായിനെ ഒരിക്കലും നീട്ടരുത് എന്നതുകൂടി ഇവിടെ പറയേണ്ടതാണ്. വിശദമായ ചർച്ച ഇൻഷാല്ലാ നമുക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ പറയാം. ഇപ്പോൾ ഏതായാലും സമയം അവസാനിച്ച സ്ഥിതിക്ക് ഹായിൻ്റെ നിയമങ്ങൾ പ്രത്യേകം പറയാനുണ്ട്, റായിൻ്റെ നിയമങ്ങളും പ്രത്യേകം പറയാനുണ്ട്. ഏതായിരുന്നാലും ഈ സൂറത്ത് ഒന്നുകൂടി തങ്ങൾ ഓതി കേൾപ്പിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓതുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സെഷന് അവസാനിപ്പിക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا صدق الله العظيم.
ما شاء الله الحمد لله. അപ്പോൾ ഒരു തവണ കൂടി സൂറത്ത് ഓതി പ്രേക്ഷകർ അതിൻ്റെ കൂടെ ഓതിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഖുർആൻ ഓതുന്നതും ഓതിക്കേൾക്കുന്നതും മുസ്ഹഫിലേക്ക് നോക്കുന്നതും മൂന്ന് കാര്യങ്ങളും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന അമലുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ മൂന്ന് പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടായതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അളവറ്റ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇതിനൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണോ അതിനും അപ്പുറമുള്ള പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനാണ്, റമദാനിൻ്റെ ഹക്ക് കൊണ്ട് വിജയകരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ അടുത്ത സൂറത്തുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ജസാക്കും അല്ലാഹു അന്നാ ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ.